നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിലേക്ക് അമേരിക്കയിൽ നിന്നുമുള്ള ബീഫിന്റെ നിരോധനം നീക്കിയതും പാർലമെന്റിലെ പ്രതിഷേധങ്ങളും ഓസ്ട്രേലിയ പോയ വാരത്തെ പ്രധാന വാർത്തകളുമായി ഞാൻ റിൻഡോ ആന്റണി. ഓസ്ട്രേലിയയിലേക്ക് അമേരിക്കയിൽ നിന്നും കൊണ്ടുവരുന്ന ബീഫിന്റെ നിരോധനം നീക്കിയത് പോയ വാരത്തെ ഒരു പ്രധാന വാർത്തയായിരുന്നു. കന്നുകാലികളിൽ വരുന്ന കുളമ്പ് രോഗമടക്കം മറ്റു പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്നത് തടയാനായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ബീഫിന്റെ ഇറക്കുമതി നിരോധിച്ചത്. അമേരിക്ക ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന തീരുവകൾ വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് ഓസ്ട്രേലിയയെ ഒഴിവാക്കുന്നതിനായി പോരാടുന്നതിനിടെയാണ് ഈ നീക്കം. മുൻപ് ബീഫ് നിരോധനം ഈ പ്രക്രിയയ്ക്ക് തടസ്സമായിരുന്നതായി കണക്കാക്കിയിരുന്നു. എന്നാൽ ഈ നിരോധനം നീക്കിയതിനെതിരെ കർഷക സംഘടനകളും നാഷണൽ പാർട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ തീരുമാനം ജൈവസുരക്ഷാ നിയമങ്ങളിൽ വെള്ളം ചേർക്കലാണെന്ന് നാഷണൽ പാർട്ടി കുറ്റപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി ബീഫ് ഇറക്കുമതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ നടന്നുവരികയാണെന്നും ഈ നീക്കം സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാക്കില്ലെന്നും ബയോസുരക്ഷാ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും ഓസ്ട്രേലിയൻ കാർഷിക മന്ത്രി ജൂലി കോളിൻസ് പറഞ്ഞു.
Our biosecurity risk assessment process is very robust and I have faith in the officials in my department to do this appropriately. These are experts in the field. Australia's biosecurity system is world renowned for a reason.
ഓസ്ട്രേലിയയിലെ 48th പാർലമെന്റിന്റെ തുടക്കം കുറിച്ച ആഴ്ച കൂടിയാണ് കടന്നുപോയത്. 150 സീറ്റുകളിൽ 94 കൈവശം വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി ആന്റണി അൽബനീസിയുടെ 2nd ടേമാണ് ഇത്. പാർലമെന്റിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ പരസ്പര ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പാർലമെന്റിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഗവർണർ ജനറൽ സാം മോസ്റ്റിൻ ആവശ്യപ്പെട്ടു. അതേസമയം ഒട്ടേറെ പ്രതിഷേധങ്ങളും ഈ ദിവസം അരങ്ങേറി. പാർലമെന്റിന് മുന്നിൽ 100 പേർ ഒത്തുകൂടി പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇസ്രയേലുമായുള്ള ബന്ധം അവസാനിപ്പിക്കുക, പാലസ്തീന് കൂടുതൽ സഹായങ്ങൾ നൽകുക എന്നിവയായിരുന്നു പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. പാർലമെന്റിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഗ്രീൻ സെനറ്റർ മെഹ്റിൻ ഫറൂഖിനെതിരായ സെനറ്റ് അച്ചടക്ക പ്രമേയവും പാസാക്കിയിരുന്നു. ഗവർണർ ജനറലിന്റെ പ്രസംഗത്തിനിടെ ഓസ്ട്രേലിയ ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന ബാനർ ഉയർത്തിപ്പിടിച്ചതിനാണ് മെഹ്റിൻ ഫറൂഖിനെതിരെ സെനറ്റിൽ പ്രതിഷേധം ഉയർന്നത്. സ്റ്റാൻഡിംഗ് ഓർഡറുകളുടെ ലംഘനമാണ് ഇതെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി പെന്നി വോങ് ആണ് പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചത്. 50 പ്രമേയത്തെ അനുകൂലിച്ചും 11 പ്രമേയത്തെ എതിർത്തും വോട്ട് ചെയ്തു. MP എന്ന പദവിയിൽ ഫറൂഖിന് തുടരാമെങ്കിലും ഈ പാർലമെന്റ് കാലയളവിൽ പാർലമെന്ററി പ്രതിനിധിയായി വിദേശ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രമേയം അപമാനകരമാണെന്ന് ഗ്രീൻസ് നേതാവ് ലാരിസ വാട്ടേഴ്സ് അഭിപ്രായപ്പെട്ടു. ദോഹ വിമാനത്താവളത്തിൽ വെച്ച് ഇൻവേസീവ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരായ 5 ഓസ്ട്രേലിയൻ സ്ത്രീകൾക്ക് കേസ് വിചാരണ ചെയ്യാനുള്ള അവകാശം ലഭിച്ച വാർത്തയും ഈ ആഴ്ച വന്നിരുന്നു. 2020 ടെർമിനൽ ബാത്റൂമിൽ ഒരു നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്. സിഡ്നിയിലേക്ക് പോകുന്ന ഖത്തർ എയർവേസിന്റെ വിമാനത്തിൽ നിന്നുമാണ് ഇവരെയും മറ്റു സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തത്. സായുധരായ ഗാർഡുകൾ അവരെ വിമാനത്തിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയി അവരുടെ സമ്മതമില്ലാതെ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയെന്നാണ് അവർ പറയുന്നത്. അന്താരാഷ്ട്ര വ്യോമയാന നിയമപ്രകാരം സ്ത്രീകൾക്ക് സാങ്കേതികമായി പരിക്കേറ്റിട്ടില്ലെന്ന് വാദിച്ചുകൊണ്ട് ഖത്തർ എയർവേസ് രംഗത്ത് വന്നിരുന്നു. സർക്കാരിന്റെ പിന്തുണയുള്ള വിമാന കമ്പനിയാണ് ഖത്തർ എയർവേസ്. എന്നാൽ ഇപ്പോൾ കേസ് തുടരാമെന്ന് കോടതി വിധിക്കുകയും അവരുടെ നിയമപരമായ ചെലവുകൾ ഖത്തർ വഹിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ക്ഷമാപണം, നഷ്ടപരിഹാരം, ഇനി ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പു നേടുക എന്നതൊക്കെയാണ് ലക്ഷ്യമെന്ന് സ്ത്രീകളെ പ്രതിനിധീകരിച്ച അഭിഭാഷകൻ ഡാമിയൻ സ്റ്റാർസാക്കർ പറഞ്ഞു.
We've now got an opportunity to have a full hearing with all of their evidence coming out and in those circumstances we're very very pleased with the outcome today.
വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ആശ്വാസം പകരുന്ന മറ്റൊരു വാർത്തയും പോയ വാരത്തിൽ വന്നിരുന്നു. വിദ്യാർത്ഥികളുടെ കടം കുറയ്ക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നതാണ് ആ വാർത്ത. 48-ാമത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് ഇത്. ലേബറിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന്, 3 ദശലക്ഷം ഓസ്ട്രേലിയക്കാരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കടം 20% വെട്ടിക്കുറയ്ക്കുക എന്നതായിരുന്നു. കടം തിരിച്ചടയ്ക്കാൻ തുടങ്ങുന്നതിന് വരുമാന പരിധി $67,000 ഉയർത്തുന്നതും നിയമത്തിന്റെ ഭാഗമാണ്. പാർലമെന്റിൽ ഈ ബിൽ പാസാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജെയ്സൺ ക്ലെയർ പറഞ്ഞു.
The first piece of legislation to cut student debt by 20% is something that we promised, I think, every day of the election campaign in every part of the country. It means cutting the debt of 3 million Australians. A lot of those are young Australians. Often young people don't see themselves on the ballot paper when they go to vote, but a lot of young people did at this election, and they voted for it in their millions.
മറ്റൊരു വാർത്ത താൽക്കാലിക തൊഴിലാളികളുടെ വേതനം സംബന്ധിച്ചതായിരുന്നു. വാരാന്ത്യ ഓവർടൈം ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മണിക്കൂറിൽ ഏകദേശം $40 വേതനം ഉറപ്പാക്കുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വാരാന്ത്യ ജോലികൾ ചെയ്യുന്നവരെ ഒട്ടേറെ സഹായിക്കുന്ന ബില്ലാണ് ഇത്. ബില്ല് പാസായാൽ ശനിയാഴ്ചകളിൽ ജോലി ചെയ്യുന്നവർക്ക് 1.5 ദിവസത്തെ വേതനവും ഞായറാഴ്ചകളിൽ ജോലി ചെയ്യുന്നവർക്ക് 2 വേതനവും ഉറപ്പാക്കും. ഫെയർ വർക്ക് ഓസ്ട്രേലിയയാണ് നിരക്കുകൾ കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ ജോലിസ്ഥലങ്ങളുമായി ഉണ്ടാക്കിയ വ്യക്തിഗത കരാറുകളുടെ അടിസ്ഥാനത്തിൽ നിയമങ്ങളിൽ മാറ്റമുണ്ടാകാം. 2.5 ദശലക്ഷത്തോളം ഓസ്ട്രേലിയക്കാർക്ക് പുതിയ ബിൽ ആശ്വാസകരമാവും എന്നാണ് കരുതുന്നത്. താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളെ സഹായിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുതിയ നീക്കമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബനീസി പറഞ്ഞു. ആൽഗൽ ബ്ലൂം പ്രതിഭാസത്തെക്കുറിച്ചുള്ള വാർത്തയും പോയ വാരത്തിൽ നമ്മൾ കേട്ടു. ഇപ്പോൾ ഈ പ്രതിസന്ധിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. ഈ അന്വേഷണത്തിന് പിന്തുണയുമായി പ്രധാന പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയയുടെ തീരത്താണ് വ്യാപക വിഷപ്പായൽ കണ്ടുതുടങ്ങിയത്. ഇത് സമീപ മാസങ്ങളിൽ മത്സ്യങ്ങളും ഡോൾഫിനുകളും മറ്റു മൃഗങ്ങളും ചത്തൊടുങ്ങാൻ കാരണമായിട്ടുണ്ട്. വരുന്ന 18 മാസത്തോളം ഈ പ്രതിഭാസം നിലനിൽക്കുമെന്നാണ് കരുതുന്നത്. സൗത്ത് ഓസ്ട്രേലിയൻ സർക്കാർ ഈ പ്രശ്നത്തിനെതിരെ പോരാടുന്നതിന് $14 മില്യൺ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനമാണ് ആൽഗൽ ബ്ലൂമിന്റെ കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം ഇവിടെ സമാപിക്കുന്നു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? Apple പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.